പാഠം 11. അവകാശമില്ലാത്തത് ആഗ്രഹിക്കരുത്. സമരിയായിൽ നാബോത്ത് എന്നൊരുവൻ ജീവിച്ചിരുന്നു. അക്കാലത്ത് ആഹാബ് ആയിരുന്നു സമരിയ രാജാവ്. രാജകൊട്ടാരത്തിനടുത്ത് നാബോത്തിന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. രാജാവ് അത് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ തൻ്റെ പിതൃസ്വത്ത് രാജാവിന് കൊടുക്കാൻ നാബോത്ത് തയ്യാറായില്ല. ഇതറിഞ്ഞ രാജാവിൻ്റെ ഭാര്യ ജസബൽ കള്ളമായി ദൈവദൂഷണ കുറ്റം നാബോത്തിൻ്റെ മേൽ ആരോപിച്ചു. കുറ്റം ആരോപിക്കപ്പെട്ട നാബോത്ത് കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. രാജാവ് മുന്തിരിത്തോട്ടം കൈവശമാക്കുകയും ചെയ്തു. നാബോത്തിൻ്റെ നിലവിളി ദൈവസന്നിധിയിലെത്തി. നീതിമാനായ ദൈവം ഏലിയ പ്രവാചകനെ രാജസന്നിധിയിലേക്ക് അയച്ചു. പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തു, ആഹാബ്, നീ നാബോത്തിനെ വധിച്ച് അയാളുടെ വസ്തു കൈവശപ്പെടുത്തി. നായ്ക്കൾ നാബോത്തിൻ്റെ രക്തം നക്കിക്കുടിച്ചു. നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും. ആഹാബ് രാജാവിൻ്റെ അത്യാഗ്രഹത്തിന് ലഭിച്ച ശിക്ഷയാണിത്. നീതി നിറവേറ്റുന്ന ദൈവം. പഴയ നിയമത്തിലെ ഇതുപോലെയുള്ള സംഭവങ്ങളിൽ നീതി നിർവഹിക്കുന്നതിൽ നിഷ്കർഷയുള്ള ദൈവത്തെയാണ് നാം കണ്ടുമുട്ടുന്നത്. നീതി നിഷേധിക്കപ്പെടുന്നവരുടെയും ചൂഷണം ചെയ്യപ്പെടുന്നവരുടെയും രക്ഷകനും പരിപാലകനുമാണ് യഹ്വേ, നീതിമാനായ ദൈവം. തൻ്റെ പ്രിയമക്കളായ ഇസ്രായേൽ ജനവും നീതി നിറഞ്ഞവരാകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ തൻ്റെ സ്നേഹപൂർണതയിൽ നിന്ന് താൻ തന്നെ ജന്മമേകിയ മനുഷ്യർ സ്വാർത്ഥത നിറഞ്ഞ് നീതി വെടിയുന്നത് അവിടുന്ന് കണ്ടു. എല്ലാം എൻ്റേത് മാത്രമാകണം എന്ന ആഗ്രഹമാണ് മനുഷ്യനെ ധനമോഹത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും യുദ്ധങ്ങളിലേക്കും തള്ളിവിടുന്നത്. പ്രപഞ്ച വസ്തുക്കളെ ദൈവം സൃഷ്ടിച്ചത് എല്ലാവർക്കുമായിട്ടാണ്. ഇക്കാര്യം മറന്ന് എല്ലാവരും സ്വാർത്ഥമതികളായപ്പോൾ ധനികരും ദരിദ്രരും ഈ ഭൂമുഖത്തുണ്ടായി. ദരിദ്രനാകട്ടെ, അവകാശങ്ങൾ വീണ്ടും വീണ്ടും നിഷേധിക്കപ്പെട്ട് കൂടുതൽ ദരിദ്രനായി. അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന, ചൂഷണം ചെയ്യപ്പെടുന്ന പാവപ്പെട്ടവരുടെ സംരക്ഷണത്തിനായി അവിടുന്ന് കൽപ്പിച്ചു, നിന്റെ അയൽക്കാരൻ്റെ യാതൊന്നും മോഹിക്കരുത്. അയൽക്കാരൻ്റെ ഭവനത്തെയോ വയലിനെയോ കാളയെയോ കഴുതയെയോ ഒന്നിനെയും. ദ്രവ്യാസക്തി, മോക്ഷണം, പിടിച്ചുപറി, വഞ്ചന എന്നിവയുടെ മൂലകാരണമായ ദ്രവ്യാസക്തിയെ അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുതെന്ന 10-ാം കൽപ്പന വിലക്കുന്നു. സമ്പത്തുണ്ടാക്കണം എന്ന ആഗ്രഹം അതിൽ തന്നെ തെറ്റല്ല. എന്നാൽ നമ്മുടേതല്ലാത്തതിനെ, മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതിനെ നീതിരഹിതമായി മോഹിക്കുന്നത് തെറ്റുതന്നെയാണ്. ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല. ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തിയടയുകയുമില്ല. സമ്പത്ത് സമാഹരിക്കുന്നതിനുള്ള അതിരുകടന്ന ആഗ്രഹമാണ് ദ്രവ്യാസക്തി. ഈ ആഗ്രഹത്തോടൊപ്പം സമ്പത്ത് നൽകുന്ന അധികാരത്തോടും സുഖസൗകര്യങ്ങളോടുമുള്ള മോഹവും ഉണ്ടാകാം. 10-ാം പ്രമാണം ഇതിനെ വിലക്കുന്നു. സ്വത്ത് സമ്പാദനം. സ്വത്ത് സമ്പാദിക്കുവാനുള്ള കഴിവ് മനുഷ്യന് നൽകിയത് ദൈവം തന്നെയാണ്. ന്യായമായ മാർഗങ്ങളിലൂടെ സ്വത്ത് സമ്പാദിച്ച് ഇന്നത്തെയും നാളത്തെയും ജീവിതം സുരക്ഷിതമാക്കാൻ ഓരോ വ്യക്തിക്കും അവകാശമുണ്ട്. അധ്വാനമോ തൊഴിലോ വഴി തനിക്കാവശ്യമുള്ളവ സമ്പാദിക്കാനും ഓരോരുത്തരുമുള്ള അവകാശവും കടമയും ദൈവദത്തമാണ്. എന്നാൽ അന്യായമായും അനാവശ്യമായും സ്വത്ത് സമ്പാദിക്കുക എന്നത് കടുത്ത തിന്മയാണ്. മനുഷ്യവർഗത്തിന് മുഴുവനും വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിൽ ഒരു വ്യക്തി തൻ്റെ മാത്രം സുരക്ഷിതത്വവും സുഖവും നോക്കി വ്യാപരിക്കുമ്പോൾ അത് തിന്മയാകുന്നു. അതിമോഹം. തൻ്റെ ആവശ്യങ്ങൾക്കും കഴിവുകൾക്കും അതീതമായി വസ്തുക്കളെയോ അധികാരത്തെയോ പദവികളെയോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതാണ് അതിമോഹം. അപരന്റെ അവകാശങ്ങൾ ഹനിക്കരുത്. എല്ലാവർക്കും വേണ്ടി സ്നേഹനിധിയായ ദൈവം സൃഷ്ടിച്ച പ്രകൃതി വിഭവങ്ങൾ അനുഭവിക്കാൻ ഓരോ മനുഷ്യനും അവകാശമുണ്ട്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനും സുരക്ഷിതത്വം ഉറപ്പാക്കാനും മറ്റും ന്യായമായ രീതിയിൽ അവന് സ്വത്ത് സ്വന്തമാക്കാം. ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ആരാലും ലംഘിക്കപ്പെടാൻ പാടില്ല. ദ്രവ്യാസക്തിയെ കീഴടക്കാൻ സഹായിക്കുന്ന പുണ്യങ്ങൾ. ദാരിദ്ര്യാരൂപി തങ്ങളുടെ സംതൃപ്തി ഭൗതിക വസ്തുക്കളുടെ സമൃദ്ധിയിൽ കണ്ടെത്താതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് സുവിശേഷാനുസൃതമായ ദാരിദ്ര്യം. ഈശോ പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഈ ദാരിദ്ര്യാരൂപിയുള്ളവരാണ് തങ്ങൾക്കുള്ള ദൈവദാനങ്ങളെ ദൈവമഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കും വേണ്ടി വിനിയോഗിക്കുന്നത്. മിതവ്യയം. സമ്പത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ദൈവമാണ്, മനുഷ്യർ കാര്യസ്ഥന്മാർ മാത്രം. ഈ ബോധ്യം ഒരുവനെ മിതവ്യയത്തിലേക്ക് നയിക്കുന്നു. ഒരുവന്റെ ആവശ്യത്തിന് മാത്രം സ്വത്ത് വ്യയം ചെയ്യുകയും അതിൽ കൂടുതലുള്ളത് അപരന്റെ വളർച്ചയ്ക്കായി നൽകുകയും ചെയ്യുന്ന പ്രവർത്തന രീതിയാണ് മിതവ്യയം. സ്വന്തം സമ്പത്ത് തനിക്കിഷ്ടമുള്ളതുപോലെ വിനിയോഗിക്കുന്നവരുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. ഇത്തരമൊരു സ്ഥിതിവിശേഷം ദൈവം ആഗ്രഹിക്കുന്നില്ല. സമ്പത്ത് ദൈവദാനമാണ് എന്ന തിരിച്ചറിവാണ് സമ്പന്നനുണ്ടാകേണ്ടത്. ഔദാര്യം. ലോകത്തിൽ ഒരാളെങ്കിലും ദരിദ്രനാണെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ താൻ കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ അവസ്ഥ പരിഹരിക്കാൻ നമ്മെ സഹായിക്കുന്ന പുണ്യമാണ് ഔദാര്യം. സ്വന്തം സൗകര്യം വെടിഞ്ഞ് അപരന്റെ ആവശ്യം നിറവേറ്റാനുള്ള സന്മനസ്സാണ് ഔദാര്യത്തിൻ്റെ അടിത്തറ. പങ്കുവയ്ക്കാനുള്ള മനസ്സ് ഉള്ളവന് മാത്രമേ ഔദാര്യത്തോടെ വ്യാപരിക്കാനാവൂ. സംതൃപ്തി. ദൈവം തരുന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്ന മനോഭാവമാണിത്. തൻ്റെ ജീവിതത്തിന് ആവശ്യമായി ദൈവം തന്നിട്ടുള്ള ദാനങ്ങളിൽ സന്തോഷം കണ്ടെത്തുകയും തനിക്കില്ലാത്തതിനെക്കുറിച്ച് ദുഃഖിതരാകാതിരിക്കുകയും ചെയ്യുന്ന മനസ്സിൻ്റെ അവസ്ഥയാണിത്. ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയുമാണ് സർവപ്രധാനമെന്ന ചിന്ത ഇതിനും നമ്മെ സഹായിക്കുന്നു. പ്രകൃതിയെ പരിപാലിക്കുക. പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനല്ല, കാര്യസ്ഥനാണ് മനുഷ്യൻ. സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം പ്രകൃതി വിഭവങ്ങൾ ആരും കൈവശപ്പെടുത്തരുത്. പ്രകൃതി വിഭവങ്ങൾ എല്ലാവരുടേതുമാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പരിപോഷിപ്പിക്കുവാനാണ് മനുഷ്യർ അഭ്യസിക്കേണ്ടത്. പ്രകൃതി പരിപോഷണം ഒരു ജീവിതചര്യയാക്കി മാറ്റിയവന് മാത്രമേ ജലം, വായു, മരങ്ങൾ തുടങ്ങിയ വിഭവങ്ങളെ പാഴാക്കാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനാവൂ. അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന 10-ാം പ്രമാണത്തിൻ്റെ പ്രാധാന്യം ഇന്ന് വളരെ പ്രസക്തമാണ്. ഇന്ന് സമ്പത്തില്ലാത്തവനേക്കാൾ ഉള്ളവനാണ് അപരന്റെ അവകാശങ്ങളിലും സ്വത്തിലും കണ്ണുവെക്കുന്നത്. അന്യന്റെ വസ്തുക്കളോടുള്ള മോഹം അവസാനിപ്പിക്കണമെന്ന് ഈ പ്രമാണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും തുല്യരാണെന്നും സമ്പത്ത് ദൈവദാനമാണെന്നുമുള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് ആവശ്യമായവ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ, എപ്പോഴും സംതൃപ്തരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പാടാം. ദൈവത്തിൻ ദാനമി ഭൂമിയും സ്വത്തും, ഏവർക്കുമായവൻ പങ്കിട്ടു നൽകി. മർത്യനതിനുടെ കാര്യസ്ഥൻ മാത്രം, സ്വാർത്ഥത്തിൻ കറയത് കൈപ്പുളവാക്കും. അന്യായ സമ്പത്ത് കൈവശമാക്കും മർത്യനപരനെ കൊള്ള ചെയ്യുന്നോൻ. സമ്പന്ന ദരിദ്ര വിവേചനങ്ങൾ സ്നേഹത്തിൻ നീതിതൻ ഭംഗമത്രേ. അന്യന്റെ ആവശ്യം പാടേ മറന്ന് സമ്പത്ത് കൂട്ടുവാൻ നീതിയില്ലാത്തോൻ. ദൈവത്തിൽ ആശ്രയം തേടാതെ നീങ്ങും മർത്യന്റെ മാനസം അസ്വസ്ഥമെന്നും. ദൈവവചനം വായിക്കാം, വിവരിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13-21 വരെയുള്ള വാക്യങ്ങൾ. വഴി കാട്ടാനൊരു തിരുവചനം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മൂന്നാം വാക്യം. നമുക്ക് പ്രവർത്തിക്കാം. മൂലപാപങ്ങളും അവയ്ക്കെതിരായ പുണ്യങ്ങളും മനഃപ്പാഠമാക്കുക. മൂലപാപങ്ങളും അവയ്ക്കെതിരായ പുണ്യങ്ങളും. ഒന്ന്, നിഗളം, എളിമ. രണ്ട്, ദ്രവ്യാഗ്രഹം, ഔദാര്യം. മൂന്ന്, മോഹം, അടക്കം. നാല്, കോപം, ക്ഷമ. അഞ്ച്, കൊതി, മിതഭോജനം. ആറ്, അസൂയ, ഉപവി. ഏഴ്, മടി, ഉത്സാഹം. എൻ്റെ തീരുമാനം: എൻ്റെ ഇടവകയിലെ പാവപ്പെട്ട കുട്ടികളെ എൻ്റെ കഴിവിനൊത്ത് ഞാൻ സഹായിക്കും.